വിക്ടോറിയയുടെയും സൌത്ത് ഓസ്ട്രേലിയയുടെയും പല ഭാഗങ്ങളിലും ശക്തമായ കാട്ടുതീയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പടർന്നുപിടിച്ചത്. വിക്ടോറിയയിൽ മെൽബൺ നഗരത്തിന് സമീപത്തുൾപ്പെടെ ഒട്ടേറെ വീടുകൾ കത്തിനശിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ മിക്ക ഭാഗത്തും കാട്ടുതീ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭീഷണി പൂർണ്ണമായും ഒഴിഞ്ഞുപോയിട്ടില്ല എന്നാണ് ഫയർ സർവീസ് വിഭാഗവും കാലാവസ്ഥാ കേന്ദ്രവുമൊക്കെ നൽകുന്ന മുന്നറിയിപ്പ്. വിക്ടോറിയയിലെ ഇപ്പോഴത്തെ അവസ്ഥ വിശദീകരിക്കാനായി SBS മലയാളത്തിന്റെ റിപ്പോർട്ടർ സൽവി മനീഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സൽവി, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഏറ്റവും ശക്തമായ കാട്ടുതീയായിരുന്നു വിക്ടോറിയയിൽ ഇപ്പോൾ ഉണ്ടായത് എന്നാണല്ലോ റിപ്പോർട്ടുകൾ. എത്രത്തോളം നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്?
ബിജു, 2009 ഏതാണ്ട് 173 പേരുടെ മരണത്തിന് ഇടയാക്കിയ ബ്ലാക്ക് സാറ്റർഡേക്ക് ശേഷം അതിശക്തമായ കാട്ടുതീയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിക്ടോറിയ കണ്ടത്. ഫയർ സർവീസസ് അധികൃതരുടെ മുൻകരുതലുകളും സമയത്തുള്ള ഇടപെടലും മൂലം ഇപ്രാവശ്യം മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്. February 9-10 തീയതികളിലാണ് വിക്ടോറിയയിൽ വൻതോതിൽ കാട്ടുതീ ഉണ്ടായത്. ഈ ദിവസങ്ങളിൽ തന്നെ ഏതാണ്ട് 70 സ്ഥലങ്ങളിൽ കാട്ടുതീ പടർന്നതായാണ് ഫയർ അധികൃതരുടെ റിപ്പോർട്ടുകൾ. ഇതിൽ ഭൂരിഭാഗവും നിയന്ത്രണ വിധേയമായെങ്കിലും 18 സ്ഥലങ്ങളിൽ ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ദിജു, ഇതിനിടയിൽ ഏതാണ്ട് 12 സ്ഥലങ്ങളിൽ മനഃപൂർവ്വം തീ കത്തിച്ചതായും അഭ്യൂഹങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2 പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇപ്രാവശ്യത്തെ കാട്ടുതീയിൽ ഏതാണ്ട് 180,000 ഹെക്ടർ പൂർണ്ണമായും കത്തി നശിച്ചെന്നും ഇതിൽ 20,000 ഹെക്ടർ മെൽബണിന്റെ വടക്കൻ പ്രദേശമായ വാലാനിലാണെന്നുമാണ് അധികൃതരുടെ വിലയിരുത്തൽ. അതുപോലെ മെൽബൺ നഗരത്തിനടുത്ത പ്രദേശങ്ങളിൽ വരെ ഇത്തവണ തീ പടർന്നു പിടിക്കുകയുണ്ടായി. ഇത് ഇവിടെയുള്ള പല മലയാളി കുടുംബത്തെയും വല്ലാതെ ബാധിച്ചിട്ടുമുണ്ട്. ഇതുമൂലം വീട് വിട്ടു മാറി നിൽക്കേണ്ടതായി വന്ന ഈസ്റ്റ് ഡോങ്കാസ്റ്റിൽ താമസിക്കുന്ന ദീപ കണ്ടത്തിൽ മാത്യൂസുമായി ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. അതിന്റെ അനുഭവങ്ങൾ ദീപ വിശദീകരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം.
ഈ സൺഡേ ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തായിരുന്നു. അന്നേരം ഒരു ഫ്രണ്ടിന്റെ ടെക്സ്റ്റ് മെസ്സേജാ വന്നേ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തീയാന്ന്. അപ്പൊ അത് കേൾക്കുമ്പോ ആരാണെങ്കിലും പേടിച്ചു പോവും. ഞങ്ങളുടെ 2 വീട്ടിലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഉടനെ അവരെ വിളിച്ചു ചോദിച്ചു. അവരതിനെപ്പറ്റി അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ അകത്ത് എയർ കണ്ടീഷനൊക്കെ ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. പുറത്ത് നോക്കിയപ്പോ അവർക്ക് പുക കാണായിരുന്നു. പക്ഷെ പിള്ളേരായോണ്ട് പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞാലും ഒരു 10-15 മിനിറ്റ് എടുത്തു അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ, പിള്ളേരെ ഓർഗനൈസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക്. ആ സമയത്തേക്ക് ഞങ്ങൾ ആകെപ്പാടെ അങ്ങ് പേടിച്ചു പോയി. തീ അടുത്തു വരുമോ, പിള്ളേർക്ക് വല്ലതും സംഭവിക്കുമോ. ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അവരെ അവിടുന്ന് പുറത്തിറക്കുന്നതായിരുന്നു. കാറെ കയറി അവര് ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് മെയിൻ റോഡിൽ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. എല്ലാരും ഇറങ്ങിപ്പോകുന്ന സമയമായോണ്ട്. പക്ഷെ ഒരു വിധത്തിൽ കുറച്ച് സമയം എടുത്ത് അവരിറങ്ങി അടുത്ത ഷോപ്പിംഗ് സെന്റർ വെസ്റ്റ് ഫീൽഡിൽ അവിടുന്ന് ഒരു 10 മാറിപ്പോയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് യാതൊരു ഇൻഫർമേഷനും കിട്ടിയില്ല. ഞങ്ങളുടെ വീടിന്റെ റോ അവിടെ തീ വന്നോ, ദീപതെല്ലാം പോയോണ്ട് ആർക്കും ഒന്നും അറിയത്തില്ലായിരുന്നോണ്ട് വളരെ ഒരു ആങ്ഷ്യസ് ഒരു ടൈം ആയിരുന്നു അത്. വൈകിട്ട് ഒരു 5:36 ആയപ്പോഴത്തേക്ക് ഒരു നെയ്ബർ വിളിച്ചു പറഞ്ഞു റോഡ് ബ്ലോക്ക് എല്ലാം മാറ്റി എല്ലാവർക്കും തിരിച്ചു പോകാവുന്ന്. ആ സമയത്തേക്ക് 2 കൂൾ ചേഞ്ച് വന്നോണ്ട് ഏതായാലും ദൈവാനുഗ്രഹിച്ച് കാറ്റ് അങ്ങ് വേറെ സൈഡിലോട്ട് പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റിയില്ല. പക്ഷെ ഞങ്ങളുടെ മോൻ്റെ കൂടെ പഠിച്ച ഒരു വളരെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ വീട് മുഴുവൻ കത്തിപ്പോയി. ഇപ്പോഴും അവർക്കൊന്നുമില്ല. അവരിപ്പോഴും അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഷെൽട്ടറിലാണ്. ഞങ്ങൾ അവരെ പോയി വിസിറ്റ് ചെയ്തു. അത് വളരെ ഒരു ടച്ചിങ് ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വിചാരിക്കും അയ്യോ ഇങ്ങനൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന്.
വീട് വിട്ടു പോകാൻ മുന്നറിയിപ്പ് തന്നപ്പോൾ അത് എത്ര നേരത്തേക്കാണെന്നോ മറ്റോ അവർ പറഞ്ഞിരുന്നോ ദീപ?
യാതൊന്നും പറഞ്ഞില്ല. സീക്ക് ഷെൽട്ടർ നൗ CFA ബുഷ് ഫയർ എമർജൻസി എന്ന് മാത്രമേ ഒരു ടെക്സ്റ്റ് വന്നുള്ളൂ. അത് പിള്ളേരെ ഒക്കെ സ്കൂളിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കും അറിയാം എക്സ്പീരിയൻസിൽ നിന്ന് ടെക്സ്റ്റ് ഒക്കെ കിട്ടിയാൽ ഉടനെ ഇറങ്ങണമെന്ന്. അതുകൊണ്ട് ഇറങ്ങി. എപ്പം റോഡ് അടയ്ക്കും എപ്പം റോഡ് തുറക്കും യാതൊരു ഇൻഫർമേഷനും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ടെക്സ്റ്റില് യു ഹാവ് ടു ലീവ് വിദിൻ 5 റോഡ്സ് വിൽ ക്ലോസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇച്ചിരൂടെ ഒരു ഐഡിയ ഉണ്ടായിരുന്നേനെ. പക്ഷെ ഒന്നുമില്ല, അത്രയും ആ ഒരു ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പം എപ്പോഴാ തിരിച്ചു പോകുന്നെന്നോ തിരിച്ചു ചെല്ലുമ്പോൾ വീട് കാണുമെന്നോ ഒന്നും യാതൊരു ഐഡിയ ഇല്ലാതെ അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി ഓടിയ. പലരും കാറൊക്കെ കുറച്ച് സാധനം എടുത്തു വെച്ചിറങ്ങി. നമ്മുടെ മലയാളികള് ഒരു ഫാമിലിയെ ഞാൻ അത് കഴിഞ്ഞ് 45 കഴിഞ്ഞ് വിളിച്ചപ്പോഴും അവർ പറഞ്ഞു ഇല്ല ഇല്ല ഞങ്ങൾ കാറിലെല്ലാം പാക്ക് ചെയ്തിട്ടേ പോകുന്നുള്ളൂ എന്ന്. പക്ഷെ അവർക്ക് പിന്നെ അവിടുന്ന് വളരെ അധികം നേരം എടുത്തു ഇറങ്ങാൻ. എന്ന് വെച്ചാൽ അന്നേരത്തേക്ക് റോഡൊക്കെ വളരെ ബ്ലോക്ക്ഡ് ആയി പോയി.
ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് ദീപ? ഇപ്പോഴും അവിടെ ആശങ്കയുണ്ടോ?
സിൽവി, ഇപ്പൊ യാതൊരു അനുഭവം ഇല്ല അവിടെ. നമ്മൾ അവിടോട്ട് വന്നാൽ ഒരു മെൽബണിലുള്ള ഹെയ്സ് അല്ലാതെ വേറെ യാതൊരു ശബ്ദവും ഇല്ല, യാതൊരു ഫയറും ഇല്ല, ഒന്നുമില്ല. അങ്ങോട്ട് 2 കിലോമീറ്റേഴ്സ് ദൂരെ മാറിപ്പോയാൽ ആ കത്തിക്കിടക്കുന്ന വീട് കാണാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത്രയും ഫ്രൈറ്റനിങ് ഒരു എക്സ്പീരിയൻസ് നടന്ന ഒരു സ്ഥലമാണ്, നമ്മൾ ഓർക്കത്ത് പോലുമില്ല, ഒരു സൈനും ഇല്ല, യാതൊന്നുമില്ല, വളരെ നോർമൽ ലൈഫ് പോലെ ഇരിക്കുന്നു.
ആദ്യമായാണോ ദീപ ഇങ്ങനെ ഒരു അനുഭവം, അതോ ഇതിനു മുൻപും ഈ കാട്ടുതീ മൂലം ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നിട്ടുണ്ടോ?
ഇല്ല, ഞങ്ങൾ ഓസ്ട്രേലിയയിലായിട്ട് 22 ഇയേഴ്സ് ആയി. എപ്പോഴും ഞങ്ങൾ ബുഷിന്റെ അടുത്തും പാർക്ക്ലാൻഡിന്റെ അടുത്താ താമസിച്ചിട്ടുള്ളത്, അതാണ് ഞങ്ങളുടെ പ്രിഫറൻസ്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ എന്റെ 22 ഇയേഴ്സ് മെൽബണിലായാൽ ഏറ്റവും ടെറിഫൈങ് ഒരു എക്സ്പീരിയൻസ് ആയത്, ഞങ്ങൾ ഈവൻ ബ്ലാക്ക് സാറ്റർഡേയുടെ സമയത്ത് പോലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭയങ്കര പുക കാണാമായിരുന്നെങ്കിലും ഇത്രയും അടുത്തല്ലായിരുന്നു. ഇത് 2 കിലോമീറ്റർ അടുത്തെന്ന് പറഞ്ഞാല് കാറ്റുകൊണ്ട് ഇത് വളരെ ക്വിക്കായിട്ട് പകരുന്ന ഒരു സംഗതിയാണ് നമുക്ക് മനസ്സിലറിയാം. അതുകൊണ്ട് വളരെ പേടിച്ചാണ് ഞങ്ങൾ ആ ഉച്ചയ്ക്ക് മുഴുവൻ ഇരുന്നേ.
ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായി അവിടുന്ന് മാറി താമസിക്കണം എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും തോന്നിയോ ദീപക്ക്?
അന്നേരത്തെ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തായിരുന്നു, പിള്ളേര് അവിടെ സേഫ് ആയിട്ട് ഷോപ്പിംഗ് സെന്ററിൽ, ഞാൻ തന്നെ പറഞ്ഞു ഇനി ഒരിക്കലും ഇവിടെ ഞാൻ താമസിക്കത്തില്ല, ഇപ്പം തന്നെ ഞാൻ സിറ്റി അടുത്തൊരു വീട് നോക്കാൻ പോവാന്ന്. പക്ഷെ തിരിച്ചു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഓർക്കുമില്ല, ഇതാ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം, ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുമെന്ന്. നമ്മൾ ആ അതിന്റെ ആ ഇംപ്ലിക്കേഷനും ഫ്യൂച്ചറിൽ ആ ഒരു ത്രെറ്റ് വരാവുന്നുള്ള നമ്മൾ പെട്ടെന്ന് അങ്ങ് മറക്കും. ഐ ഗെസ് ദാറ്റ്സ് ഹ്യൂമൻ നേച്ചർ. നമുക്ക് ഇഷ്ടപ്പെട്ട സ്വഭാവി തന്നെ നമ്മൾ പിന്നെയും താമസിക്കാൻ ആലോചിക്കും. എന്നാലും പ്രിക്കോഷന് വേണ്ടി ഇൻഷുറൻസ് വിളിച്ച് ചോദിച്ചു, എല്ലാം കവേർഡ് ആണെന്ന്. പക്ഷെ അവിടുന്ന് മാറാൻ യാതൊരു പ്ലാനും ഇല്ല.
വേറെയും മലയാളികളുള്ള ഒരു പ്രദേശമാണോ അത് ദീപ?
നമ്മുടെ ഈസ്റ്റ് ഓങ്കാസ്റ്റ് സബർബ് എന്ന് പറയുന്ന ടെമ്പിൾ സ്റ്റോയും ഒരുപാട് അധികം മലയാളികളുള്ള സ്ഥലമാ. അങ്ങനെ പല പല ഫാമിലികൾ അവിടെ ഉള്ള സകലരും മാറേണ്ടി വന്നു, ഇൻക്ലൂഡിങ് കൊച്ചുപിള്ളേരുള്ളവരും റീസെന്റ് മാരീഡും പ്രായമായവരും എല്ലാം. ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, ആരുടെ വീടിന്റെ അടുത്ത് പോലും തീ വന്നിട്ടില്ല. ആകെ കത്തിയ ആ 4 വീടുകൾ അവിടെ പണ്ടേ ഉള്ള ആൾക്കാരുടെ ആയിരുന്നു. നമ്മുടെ ആൾക്കാർക്ക് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ അറിവിൽ മിക്കരും ചൂസ് ചെയ്തത് ഒന്നി വെസ്റ്റ്ഫീൽഡ് ഷോപ്പിംഗ് സെന്റർ അല്ലെങ്കിൽ അടുത്തുള്ള വേറെ വല്ല സ്ഥലമാ. ആരും ഇങ്ങനെ CSA പ്രൊവൈഡ് ചെയ്ത ആ റെസ്ക്യൂ ഷെൽട്ടർ വിച്ച് ഇസ് ഓൺലി 2 കിലോമീറ്റേഴ്സ് അവേ അവിടോട്ട് ആരും പോയില്ല, മിക്കരും ആ ഷോപ്പിംഗ് സെന്ററിൽ തന്നെയാണ് പോയത്.
സെൽവി, ഇനിയുള്ളൊരു അവസ്ഥ എന്താണ്? വരും ദിവസങ്ങളിൽ ഈ കാട്ടുതീ തുടരാൻ സാധ്യതയുണ്ടോ? കാലാവസ്ഥാ വകുപ്പ് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ?
ദിജു, ഇന്നലെ വരെ അന്തരീക്ഷം പുക നിറഞ്ഞതായിരുന്നു, എന്നാൽ ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ഇവിടെ. ഇനി വരുന്ന ദിവസങ്ങളിൽ താപനില 30 ഡിഗ്രിക്ക് താഴെ പോകുന്നതായും ഇടവിട്ട് മഴയ്ക്ക് സാധ്യതയുള്ളതുമായാണ് ബ്യൂറോ ഓഫ് മെട്രോളജി പ്രവചിച്ചിരിക്കുന്നത്. എങ്കിലും വിക്ടോറിയയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും മെയ് വരെ ടോട്ടൽ ഫയർ ബാൻ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അതുപോലെ ഈസ്റ്റ് ഗിപ്സ്ലാൻഡ് മേഖലയിലെ ബോണാങ് ഗൂങ്കറ എന്നീ പ്രദേശങ്ങളിൽ വാച്ച് ആൻഡ് ആക്ട് എന്ന ഉത്തരവ് അധികൃതർ ഇറക്കിയിട്ടുണ്ട്. ദിജു, കൂടാതെ ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്ന വടക്കൻ പ്രദേശങ്ങളായ കിൽമോർ, നോർത്ത് ബെൻഡിഗോ, മിക്കലാം എന്നിവിടങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ താപനിലയിൽ കുറവ് വരുന്നുണ്ടെങ്കിലും അടുത്ത മാസവും കാട്ടുതീക്കുള്ള ഭീഷണി ഉണ്ടെന്നാണ് ഫയർ സർവീസസ് കമ്മീഷണർ ക്രെയ്ഗ് ലാപ്സ്ലി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ദിജു,
നന്ദി. സെൽവി, മെൽബണിലെ SBS മലയാളം റിപ്പോർട്ടർ സെൽവി മനീഷാണ് വിക്ടോറിയയിലുണ്ടായ കാട്ടുതീയെക്കുറിച്ച് ഇത്രയും വിശദാംശങ്ങൾ നൽകിയത്.